കഴിഞ്ഞ ആഴ്ചയിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പരിപൂർണമായ യാഗത്തിനെ പറ്റിയായിരുന്നു ചിന്തിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം എന്നത് കുറച്ചു പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലിമിറ്റഡ് അറ്റോൺമെന്റ് ആയിരുന്നില്ല. കുറച്ച് ആൾക്കാർക്കോ അല്ലെങ്കിൽ സമയബന്ധിതമായോ കാലബന്ധിതമായോ അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടോ മാത്രമുള്ള ഒരു മരണമായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം എല്ലാ കാലത്തെയും എല്ലാ വ്യക്തികൾക്കും പകരമായിട്ടുള്ള, അപ്പൊ അവരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരണമായി. ഞാൻ നിങ്ങളുടെ വാക്യങ്ങളും എടുത്തിരുന്നു. ഇത് കുറച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് ഞാൻ വാക്യങ്ങളെ ഒന്നുകൂടി ഒന്ന് വായിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വാക്യങ്ങളെ തന്നെ, യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഒന്ന് തിമൊഥെയോസ് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു. യേശുക്രിസ്തു എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ചു എന്ന് റോമാലേഖനം 5:18, 1 തിമൊഥെയോസ് 4:10 എന്നീ വാക്യങ്ങൾ പറയുന്നു. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് യെശയ്യാപ്രവചനം 53:6 വാക്യത്തിൽ പറയുന്നു. യേശുക്രിസ്തു അഭക്തർക്ക് വേണ്ടി, അൺഗോഡ്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് റോമാലേഖനം 5:6 വാക്യത്തിൽ പറയുന്നു. യേശുക്രിസ്തു തന്നെ തള്ളിക്കളഞ്ഞവർക്കും വേണ്ടി കൂടെയാണ് മരിച്ചതെന്ന് 2 പത്രോസ് 2:1 വാക്യത്തിൽ പറയുന്നു. യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് റോമാലേഖനം 5:8 വാക്യത്തിൽ പറയുന്നു. യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് മരണം ആസ്വദിച്ചു എന്ന് എബ്രായലേഖനം 2:9 വാക്യവും, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 5:4 വാക്യവും പറയുന്നു. യേശുക്രിസ്തു അനേകർക്ക് വേണ്ടി മരിച്ചു എന്ന് മത്തായി സുവിശേഷം 20:28 പറയുന്നു. യേശുക്രിസ്തു മരിച്ചത് ലോകത്തിനു വേണ്ടിയിട്ടാണ് എന്ന് യോഹന്നാൻ 6:33, 51 വാക്യം, യോഹന്നാൻ 1:29, യോഹന്നാൻ 3:16 എന്നീ വാക്യങ്ങൾ കൂടി പറയുന്നു. യേശുക്രിസ്തു മരിച്ചത് സർവലോകത്തിനും വേണ്ടിയിട്ടാണെന്ന്, സർവലോകത്തിന്റെയും പാപത്തിന്റെ പ്രായച്ചത്തിനാണെന്ന് 1 യോഹന്നാൻ 2:2 വാക്യം പറയുന്നു. യേശുക്രിസ്തു മരിച്ചത് ഇസ്രായേൽ നേഷന് വേണ്ടിയിട്ടാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 11:50-51 വാക്യങ്ങൾ പറയുന്നു. യേശുക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു, തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് എഫേസ്യലേഖനം 5:25 പറയുന്നു. യേശുക്രിസ്തു തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു എന്ന് യോഹന്നാൻ 10:11 പറയുന്നു. ഇത്രയും വാക്യങ്ങൾ, ഇനിയും വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളുടെ എല്ലാം കൂടി ചുരുക്കത്തിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു സർവ്വലോകത്തിനും വേണ്ടി, പാപികൾക്കും അഭക്തർക്കും ക്രിസ്തു നിഷേധികൾക്കും ലോകത്തിനും സർവ്വലോകത്തിനും വേണ്ടി മരിച്ചു എന്നാണ് പറയുന്നത്. ഇതൊരു ദൈവവചനത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശമാണ്. എന്നാൽ ഇതൊരു തിയററ്റിക്കൽ വശമാണ്, അല്ലെങ്കിൽ ഇതൊരു വ്യക്തിക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, അത് സത്യവുമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുകയില്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കണം. അതാണ് ഗലാത്യലേഖനം 2:20 വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നു, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ്. എന്നാൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ഒരു വ്യക്തി വ്യക്തിപരമായിട്ട് വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തി യേശുക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നത്. അപ്പോൾ മാത്രമാണ് യേശുക്രിസ്തുവിന്റെ സർവ്വലോകത്തിനും വേണ്ടിയിട്ടുള്ള മരണം ആ വ്യക്തിയുടെ പാപത്തിന് പരിഹാരമായിട്ട് ആപ്ലിക്കബിളാവുന്നു, ആ വ്യക്തിയുടെ പാപം ക്ഷമിക്കപ്പെടുകയും ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ളതെല്ലാം സത്യമായിരിക്കുമ്പോൾ തന്നെ, യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അതിനു മുമ്പ് ഞാൻ എന്റെ പാപിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയുമാണ്. അങ്ങനെ ഞാൻ എന്റെ പാപിയാണ് എന്ന് ബോധ്യപ്പെടുകയും ഞാൻ യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ആ രക്ഷ വ്യക്തിപരമായിട്ട് എനിക്ക് അപ്ലിക്കബിൾ ആകുന്നത്. യേശുക്രിസ്തു ലിമിറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഉപദേശമാണ്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു വേറൊരു തെറ്റായിട്ട ഉപദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചില്ല എങ്കിലും യേശുക്രിസ്തു സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ഉപദേശവുമുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് നമ്മളെല്ലാം ഇതൊക്കെ ചിലപ്പോൾ കേൾക്കുകയും ചിലപ്പോൾ ഇതിനൊക്കെ ആൻസർ പറയേണ്ടിയും വരാൻ സാധ്യതകളുണ്ടാണ്. അതിന് അടുത്തൊരു തെറ്റായിട്ടുള്ള ഇതിന്റെ ഒരു എക്സ്ട്രീം എൻഡിലുള്ള ഇപ്പുറത്തെ ഉപദേശമാണ്, യേശുക്രിസ്തു സർവ്വലോകത്തിനും എല്ലാവർക്കും വേണ്ടി മരിച്ചതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഒരുവൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, വ്യക്തിപരമായിട്ട് ആ വ്യക്തി പാപബോധമുണ്ടാവുകയും മാനസാന്തരപ്പെടുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉപദേശം. അതും ദൈവവചന പ്രകാരം തെറ്റാണ്. ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചുവെങ്കിലും ആ വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തി രക്ഷിക്കപ്പെടുത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, വേണമെങ്കിൽ നമുക്ക് എടുത്തു വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിന്റെ 15, 16, 18 വാക്യങ്ങൾ.
അതിന്റെ
മേലത്തെ വാക്യം പറയണം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തത്. വീണ്ടും ജനത്തിനെ പറ്റി നിക്കോദിമോസിനടുത്തുള്ള ആ കോൺവെർസേഷൻ യേശു ക്രിസ്തു തുടരുകയാണ്. അവിടെ പറയാണ് യേശു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിന്റെ അടുത്ത വാക്യം 18-ാമത്തെ വാക്യത്തിൽ പറയണം, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അത് വളരെ ക്ലിയറാണ്. ഇന്ന് ദൈവം ഒരു വ്യക്തിയെ ന്യായം വിധിക്കുന്നതിന്റെ കാരണം ആ വ്യക്തി പാപം ചെയ്തു എന്നതുകൊണ്ടല്ല. ആ വ്യക്തി പാപം ചെയ്തുവെങ്കിലും യേശുക്രിസ്തു അവന്റെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നാൽ ആ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് വന്ന് കർത്താവിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ് അവൻ ന്യായവിധിയുള്ളത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നത് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അന്നേരം ഈ രണ്ട് ഉപദേശങ്ങൾ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളാണ്, രണ്ടും രണ്ട് എക്സ്ട്രീം ഉപദേശങ്ങളാണ്. ഒന്ന് ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്നുള്ളതും മറ്റേത് യൂണിവേഴ്സൽ സാൽവേഷൻ എന്നുള്ളതും. കാരണം ബൈബിൾ ലിമിറ്റഡ് അറ്റോൺമെന്റും പഠിപ്പിക്കുന്നില്ല, യൂണിവേഴ്സൽ സാൽവേഷനും പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് യൂണിവേഴ്സൽ അറ്റോൺമെന്റും വിശ്വസിക്കുന്നവർക്ക് ഉള്ള രക്ഷയുമാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അറ്റോൺമെന്റ് ആൻഡ് സാൽവേഷൻ ലിമിറ്റഡ് ടു ഓൺലി ദോസ് ഹു ബിലീവ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. ഇങ്ങനത്തെയുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ പലപ്പോഴും നമ്മുടെ ഇടയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ബൈബിളിന്റെ ബാലൻസിംഗ് ബാലൻസ്ഡ് ഡോക്ടർ അല്ല, ഇല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അതിരി കടന്നു പോകുന്ന ഉപദേശങ്ങളാണ്. ഇതൊക്കെ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ്. ഒരു ദൈവദാസൻ ഇത്തരം ഇസങ്ങളെ ഇത്തരം സിദ്ധാന്തങ്ങളെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ് ഈ ഇസങ്ങളെല്ലാം ഇത്തരം സിദ്ധാന്തങ്ങളെല്ലാം നമുക്ക് ഒറ്റ വാക്കിൽ വിളിക്കാം, അതിന്റെ പേരാണ് പെൻഡുലമിസം. അദ്ദേഹം പറയാണ് ഈ ഇസങ്ങളെയല്ല, ഇത് ഇങ്ങനത്തെ എല്ലാ ഇസങ്ങളെയും കൂടി നമുക്ക് ഒരുമിച്ച് വിളിക്കാവുന്ന ഒരു പദമുണ്ട്, അതാണ് പെൻഡുലമിസം. പെൻഡുലമിസം എന്ന് പറഞ്ഞാൽ നിനക്കറിയാം എന്താണ് പെൻഡുലം എന്ന് പറഞ്ഞാൽ അതിന്റെ അറിയാമല്ലോ അല്ലേ. പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു സൈഡിലേക്ക് പോകും, ഇല്ലെങ്കിൽ അതിന്റെ ഇപ്പുറത്തേക്ക് വേറൊരു സൈഡിലേക്ക് പോകും. നേരെ ഒരു എക്സ്ട്രീം ഇല്ലെങ്കിൽ മറ്റേ എക്സ്ട്രീം. ഇതാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ. എന്നാൽ ദൈവവചനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവവചനം ഇതിന്റെ എല്ലാം മിഡിൽ കൂടിയാണ് പോകുന്നത്. ദൈവവചനം വെച്ചിട്ട് നമ്മളെല്ലാ ഉപദേശങ്ങളെയും പരിശോധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ട്രൂത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഏതെങ്കിലുമൊക്കെ ഇസത്തിന്റെ വക്താക്കളായിത്തീരും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടതാണ്. അദ്ദേഹം പറയാണ് നിങ്ങൾ ഒന്നുകിൽ കാൽവിനിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അർമേനിയസ്റ്റ് ആയിരിക്കണം, ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയല്ല. അതായത് ഏതെങ്കിലും ഒരു ഇസത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയല്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പറച്ചു. ഞാൻ അന്നേരം ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോഴൊക്കെ മുമ്പ് കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ഇല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നൊക്കെയാണ്. ഇപ്പോൾ വന്നുവന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതിന് പകരം ഇന്ന ഇഷ്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ഇന്ന ഇഷ്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്? പൗലോസ് എന്താ പഠിപ്പിച്ചത്? പൗലോസ് പഠിപ്പിച്ചത് നിങ്ങൾ പോളിനിസത്തിൽ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ പീറ്ററിസത്തിൽ വിശ്വസിക്കണമെന്നോ അങ്ങനെയാണോ പഠിപ്പിച്ചത്? എന്താണ് പൗലോസ് പഠിപ്പിച്ചത്? എന്താണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്? നമുക്ക് വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. ഗലാത്യലേഖനം അതിന്റെ 1:8. ഗലാത്യലേഖനം സുവിശേഷം എന്നതാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ സുവിശേഷം എന്നുള്ളതാണ്. അത് വേറൊരു സുവിശേഷമല്ല, നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയാണ് അതിന്റെ 9 അതിന്റെ 8
എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു.
അവിടെ പറയാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം. ആ സുവിശേഷം എന്നത് ഞങ്ങൾ കണ്ടുപിടിച്ച എന്തെങ്കിലും സുവിശേഷമല്ല. താഴേക്ക് വരുമ്പോൾ പറയുന്നത് അത് ദൈവം വെളിപ്പെടുത്തിയ സുവിശേഷമാണ്. ദൈവവചനത്തിലെ ട്രൂത്താണ്, ഗോസ്പലാണ്. ആ ട്രൂത്താണ് പൗലോസ് പഠിപ്പിക്കുന്നത്. പൗലോസ് എന്നിട്ട് അതിന്റെ എത്ര ശക്തമായതാണ് ആ സത്യം, ദൈവവചനത്തിലെ സത്യം എന്നത് വെളിവാക്കാൻ വേണ്ടി പൗലോസ് പറയാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. അതിന് പൗലോസ് ഇങ്ങനെ പറയാന്ന് വെച്ചു, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായി വേറാരെങ്കിലും വന്ന് സുവിശേഷം പറയുകയോ ഇല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് സുവിശേഷം പറയുകയോ ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനല്ല പറയുന്നത്. എന്താണ് പറയുന്നത്? പൗലോസ് പറയുന്നത് ഇനി ഞാനൊരു സുവിശേഷം വ്യക്തമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ദൈവവചനത്തിന്റെ ട്രൂത്ത് എന്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു, ഇനി ഞാൻ വന്നിട്ട് ഇതിനെതിരായിട്ട് പറഞ്ഞാൽ ഞാൻ ആരാണ്? ഞാൻ ശപിക്കപ്പെട്ടവനാണ്. പൗലോസ് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പൗലോസ് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിനെന്നല്ല ലോകത്തിലൊരൊറ്റ വ്യക്തിക്കും തെറ്റാവരം എന്നൊരു കാര്യമില്ല, ഇല്ലെങ്കിൽ തെറ്റിക്കൂടായ്മയില്ല. ഏതൊരു മനുഷ്യനും തെറ്റുപറ്റാം, ഏതൊരു മനുഷ്യന്റെയും ഉപദേശത്തിന് തെറ്റുപറ്റാം, ഏതൊരു ഇസത്തിനും തെറ്റുപറ്റാം. എന്നാൽ തെറ്റുപറ്റാതിരിക്കുന്നത് ദൈവവചനത്തിന്റെ സത്യസുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ. ആ സുവിശേഷം എന്താണെന്നൊരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയാണ് ഇനി ഞങ്ങൾ വന്നതിനെതിരെ പറഞ്ഞാൽ പോലും ഞങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ട്രൂത്തിന് ഒരു കാലത്തും വ്യത്യാസം വരുന്നില്ല, സമയത്തിൽ വ്യത്യാസം വരുന്നില്ല, കാലങ്ങളിൽ വ്യത്യാസം വരുന്നില്ല, തലമുറകൾ കഴിയുമ്പോൾ അതിന് വ്യത്യാസം വരുന്നില്ല. ഇന്നലെ രാത്രിയിൽ എന്നെ ഒരു സഹോദരൻ വിളിക്കുകയായിരുന്നു, തിരുവനന്തപുരത്തുള്ളൊരു സഹോദരൻ. അന്നേരം ആ സഹോദരൻ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. അന്നേരം അദ്ദേഹത്തിന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരൻ ചോദിക്കുകയാണ്, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത് രക്ഷിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ സ്നാനപ്പെടണമെങ്കിൽ അതിനുള്ള കണ്ടീഷനായിട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നത് മാനസാന്തരപ്പെടണം, വിശ്വസിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ അടുത്തൊരു തലമുറയിലേക്ക് വരുമ്പോൾ, ഒരു സെക്കൻഡ് ജനറേഷനിലേക്ക് വിശ്വാസികളുടെ മക്കളുടെ കാര്യം വരുമ്പോഴേക്കും ഈ മാനസാന്തരപ്പെടണം എന്നുള്ളത് മാറ്റിയിട്ട് വിശ്വസിക്കണം എന്നുള്ളത് മാത്രം മതിയോ എന്നുള്ളതാണ് ചോദ്യം. അത് ചോദിക്കാനുള്ള കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ സ്നാനങ്ങളിലൊന്നും ഈ മാനസാന്തരം എന്നത് കാണുന്നില്ല, അതിന് പകരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെ സ്നാനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, ബൈബിളിൽ രക്ഷിക്കപ്പെടുന്നതിനും സ്നാനപ്പെടുന്നതിനും ഈ രണ്ട് കണ്ടീഷൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. പത്രോസ് പറഞ്ഞു മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങൾ ഓരോരുത്തർ സ്നാനമേൽക്കണം. ഈ കണ്ടീഷൻ ബൈബിൾ എഴുതിയിരിക്കുന്നതാണ്. ഈ രണ്ട് കണ്ടീഷൻ തലമുറകൾ കഴിയുമ്പോഴേക്കും മാറ്റാനായിട്ട് ഒക്കെയില്ല അല്ലേ? പുതിയ ജനറേഷനിലെ ആൾക്കാർ വരുമ്പോഴേക്കും അവർക്ക് മാനസാന്തരത്തിന് ആവശ്യമില്ല, വിശ്വസിച്ചാൽ മാത്രം മതി. അങ്ങനല്ല. നേരെ ഞാൻ പറഞ്ഞത് ട്രൂത്ത് എന്ന് പറയുന്നത് അത് അൺചേഞ്ചബിൾ ആണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. അത് കാലങ്ങൾക്കോ സമയങ്ങൾക്കോ കൾച്ചറുകൾക്കോ മാറ്റം വരുത്താൻ കഴിയുന്നതല്ല. ആ സത്യം എപ്പോഴും കൺസിസ്റ്റന്റ് ആണ്. എന്നാൽ ഇഷ്ടങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യന്റെ ഉപദേശങ്ങൾക്കെല്ലാം വ്യത്യാസം വരാം. അന്നേരം എന്ത് കേട്ടാലും നമ്മൾ ദൈവവചനവുമായിട്ട് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പോലും പ്രസംഗിച്ചപ്പോൾ അത് ദൈവവചനം കൊണ്ട് ബെരോവയിലെ വിശ്വാസികൾ അത് പരിശോധിച്ചത്. കാരണം പൗലോസിനും തെറ്റുപറ്റാം അല്ലെ, എന്നാൽ സുവിശേഷത്തിന് തെറ്റുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ദൈവത്തിന്റെ വചനത്തിലെ സത്യസുവിശേഷം നിങ്ങളെ അറിയിച്ചു, ഈ സുവിശേഷത്തിന് വിരോധമായി ഞങ്ങൾ വന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ശപിക്കപ്പെട്ടവരെന്ന് പറയും. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇത്തരം മാനുഷിക നിർമ്മിത സിദ്ധാന്തങ്ങളെ പുറകെ നമ്മൾ പോകരുത്. ബൈബിൾ അതിനെ എതിർക്കുന്നു. പൗലോസ് തന്നെ പറയുന്നുണ്ട് 1 Corinthians 3:1 1st century തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. 1st century തന്നെ അതിന്റെ 3rd 4th വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ജഡീകന്മാരാണ്, നിങ്ങൾ ജഡീകന്മാരാണ്, നിങ്ങൾ സ്പിരിച്വൽ അല്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം പറയാണ്. എന്താണ് ജഡീകത്വത്തിന്റെ ലക്ഷണം? അവിടെ പറയാണ്, ഒരുത്തൻ പറയാണ് ഞാൻ പൗലോസിന്റെ ഉപദേശം ഫോളോ ചെയ്യുന്നവനാണ്, ഐ ആം പോളിനിസ്റ്റ്, ഞാൻ പൗലോസിന്റെ ഉപദേശക്കാരനാണ്. എന്നിട്ട് അടുത്ത ആൾ പറയാണ് മറ്റൊരു പറയാണ് ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനാണ്. വേറൊരുത്തൻ ഞാൻ അപ്പൊല്ലോസ്, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ? എന്നിട്ട് ഒരാൾ പറയാണ് ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനാണ്, ഞാൻ പോളിന്റെ ഉപദേശമാണ് ഫോളോ ചെയ്യുന്നത്, പോളിനിസ്റ്റ് ഡോക്ടറിൻ ഫോളോ ചെയ്യുന്നത്, ഞാൻ പീറ്ററിന്റെ ഉപദേശമാണ് ഫോളോ ചെയ്യുന്നത്, കാരണം ഞങ്ങൾ പത്രോസിന്റെ ആൾക്കാരാണ്. പൗലോസ് പറയാണ് ഇത് ജഡീകന്റെ ലക്ഷണമാണ്, ജഡീകനാണ്, ഇതൊന്നും സ്പിരിച്വൽ അല്ല, ആത്മീകനല്ല ഇതൊന്നും പറയുന്നത്. ആത്മീകൻ ദൈവവചന പ്രകാരമാണ് എല്ലാ കാര്യങ്ങളെയും വിഭജിക്കുന്നത്, അതിന് വേണ്ടത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഇത്തരം ഉപദേശങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഇത്തരം ഉപദേശങ്ങളിൽ നമ്മൾ പെട്ടുപോകാതെ ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ തന്നെ നിൽക്കണം. ഈ ഉപദേശങ്ങൾ ഞാൻ ഇത് ഇത്രയും എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത്തരം ഉപദേശങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള ഉപദേശമാണ്. അതുകൊണ്ടാണ് അത് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് വിശ്വാസം എന്നതിന് എഫക്റ്റ് ഇല്ലാതാക്കുന്ന ഉപദേശങ്ങളാണ് ഈ രണ്ട് ഉപദേശങ്ങളും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. യേശുക്രിസ്തുവിന്റെ മരണം എന്നത് സർവ ലോകത്തിലും സർവകാലത്തിലും സർവ എല്ലാ സമയത്തും ഉള്ള വ്യക്തികളുടെ പാപത്തിന് പരിഹാരമായിട്ടുള്ളതായിരുന്നു. ഏത് കാലത്തും അവനിൽ വിശ്വസിക്കുന്നതിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് രക്ഷയുള്ളൂ. ഏത് കാലത്തും അവനിൽ വിശ്വസിക്കുന്നവന് രക്ഷയുമുണ്ട് എന്നുള്ളതാണ് ദൈവാലയത്തിന് പഠിപ്പിക്കുന്നത്. ഇനി നമ്മളിത് ഒന്ന് വിശദമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇതിന്റെ ലോജിക്ക്, ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ശരിയാകുന്നത് അല്ലെ? ഉദാഹരണത്തിന് ആദത്തിന്റെ കാലത്തിന് ശേഷം ഹാബേൽ മുതൽ, ഇനി ഹാബേൽ മുതലുള്ളവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടിയാണ് രക്ഷ പ്രാപിക്കുന്നത്. ഇന്ന് 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ രക്ഷപ്രാപിക്കും. ഇനി കർത്താവിന്റെ വരവ് താമസിച്ച് കഴിഞ്ഞാൽ ഇനി 1000 വർഷം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു വ്യക്തിയും യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ മരണത്തിൽ വിശ്വസിക്കുന്നതിൽ കൂടി രക്ഷപ്രാപിക്കും. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? എങ്ങനെയാണ് അത് ലോജിക്കലാവുന്നത്? എന്നാൽ നമ്മൾ പറയാം, യേശു ക്രിസ്തു പാപമില്ലാത്ത മനുഷ്യനായിരുന്നു, ദൈവപുത്രനായിരുന്നു, അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണം എല്ലാവരുടെയും പാപപരിഹാരത്തിന് പകരമാണ്. അത് ശരിയാണ്, എന്നാലും അത് പൂർണ്ണമായിട്ട് ട്രൂത്തിനെ അത് വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അതൊന്നും കൂടി വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലെ, പഴയ നിയമ പുസ്തകങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അതിന്റെ വാലിഡിറ്റി, ഇല്ലെങ്കിൽ അതിലെ സത്യങ്ങൾ റിവീൽഡ് ആവുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ, പഴയ നിയമത്തിലെ യാഗങ്ങൾ, ഇതെല്ലാം പോയിന്റ് ചെയ്തിരുന്നത് യേശു ക്രിസ്തുവിന്റെ മരണത്തിലേക്കാണ്. യേശു ക്രിസ്തുവിന്റെ മരണമായിരുന്നു ഈ ഷാഡോസിന്റെ എല്ലാം റിയാലിറ്റി. അന്നേരം പഴയ നിയമ യാഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ നിഴലായിരുന്നു. അതേപോലെ പഴയ നിയമത്തിലെ വിശുദ്ധ മന്ദിരം ഒരു കാര്യത്തിന്റെ നിഴലാണ്. എന്തിന്റെ നിഴലാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് പഴയ നിയമത്തിലെ സമാഗമന കൂടാരവും ഇല്ലെങ്കിൽ ദേവാലയവും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് സമാഗമന കൂടാരം എന്തിന്റെ നിഴലാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? എന്തിന്റെ നിഴലാണ്? അറിയോ, പറഞ്ഞു ബൈബിൾ പറയുന്ന കാര്യം എന്താണെന്ന്? എന്തിന്റെ? ദേവാലയം ദൈവസഭയുടെ നിഴലാണ് എന്ന് പറയാം, അത് ശരിയുമാണ്. പക്ഷെ ഞാൻ പറയുന്ന സ്പെസിഫിക്കലി ബൈബിൾ അതിന് എന്തിന്റെ നിഴലാണെന്ന് തന്നെ പറയുന്നത്. എന്താണ്? ഓക്കെ, എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഈ കൂടാരം തീർക്കാൻ മോശയെടുത്ത് കൽപ്പിക്കുമ്പോൾ മോശയെടുത്ത് ദൈവം പറയുന്നുണ്ട്, ഈ കൂടാരം സ്വർഗത്തിൽ അല്ലെങ്കിൽ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃകപ്രകാരം തന്നെ സർവം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അന്നേരം മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയി 40 ദിവസം. എന്നിട്ട് ഈ പർവ്വതത്തിൽ മോശയെ ഒരു മാതൃക കാണിച്ചു കൊടുക്കാണ്, ഒരു മോഡൽ അല്ല, ചുമ്മാ കാണിച്ചു പറയുന്നില്ല, ഒരു മോഡൽ കാണിച്ചു കൊടുത്തിട്ട് ഈ മോഡൽ അനുസരിച്ചിട്ട് വേണം നീ കൂടാരമെല്ലാം നിർമ്മിക്കാൻ. ഒരു കൂടാരത്തിന്റെ എല്ലാം, കൂടാരം ഒരു റിപ്ലിക്ക ആണെങ്കിൽ അതിന് ഒറിജിനൽ ഉണ്ട്. ആ ഒറിജിനൽ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ആ ഒറിജിനൽ? ഒറിജിനൽ സ്വർഗീയമായതാണ്. അതായത് സ്വർഗത്തിൽ ഉള്ള ഒരു കൂടാരത്തിന്റെ, ഇല്ലെങ്കിൽ ഒരു വിശുദ്ധ മന്ദിരത്തിന്റെ,
അതിന്റെ റിപ്ലിക്കയാണ് ഭൂമിയിലുള്ള കൂടാരം. അല്ലെങ്കിൽ ഭൂമിയിലുള്ള കൂടാരം സ്വർഗത്തിലുള്ള കൂടാരത്തിന്റെ നിഴൽ മാത്രമാണ്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് കൂടാരം നിർമ്മിക്കാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. മോശ നിർമ്മിച്ച കൂടാരം സ്വർഗത്തിലെ ഒരു കൂടാരത്തിന്റെ നിഴലും ദൃഷ്ടാന്തവും. അപ്പോൾ ആ കൂടാരത്തിൽ നടക്കുന്ന യാഗങ്ങൾ സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന ഒരു യാഗത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമാണ്. ആ യാഗങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിന്റെ പൂർണ്ണത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കൂ. ഇത് വ്യക്തമായിട്ട് എഴുതുന്നൊരു പുസ്തകമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനത്തിന്റെ ഒരു പഴയ നിയമ പതിപ്പ് എന്ന് പറയുന്നതാണ് ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകം വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രം, ഞാനീ പറയുന്നതൊക്കെ ദൈവവചനം സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ലേവ്യ പുസ്തകം വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ എബ്രായ ലേഖനം എന്താണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവൂ. ലേവ്യ പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും? ചുരുക്കം പേരായിരിക്കും, കാരണം ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അത്രയ്ക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ലേവ്യ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ ലേവ്യ പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 4 വാക്യങ്ങൾ.
അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള,
ഇത് അഹരോന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റി പറയുന്ന കാര്യമാണ്. അതിനേക്കാൾ ഉപരിയായി ആ ലേവ്യ പുസ്തകം 16-ാമത്തെ അധ്യായം മഹാപാപ പരിഹാര ദിനത്തിനെ പറ്റി പറയുന്നത്, ദ ഡേ ഓഫ് അറ്റോൺമെന്റ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എന്താണ് മഹാപാപ പരിഹാര ദിനത്തിന്റെ പ്രത്യേകത എന്നാണ് നിങ്ങൾക്കറിയാമോ? അനേക യാഗങ്ങളെ പറ്റി അതിനു മുമ്പ് പറയുന്നുണ്ട്, പാപയാഗത്തെ പറ്റി ഹോമയാഗത്തെ പറ്റി ഒക്കെ പറഞ്ഞിട്ട് അവസാനം മഹാപാപ പരിഹാര ദിനത്തിനെ പറ്റി പറയണം, ദ ഡേ ഓഫ് ഗ്രേറ്റ് അറ്റോൺമെന്റ്, ഡേ ഓഫ് അറ്റോൺമെന്റ്. ആ അറ്റോൺമെന്റിന്റെ പ്രത്യേകത എന്താണ്? മഹാപാപ പരിഹാരത്തിന്റെ ദിനത്തിന്റെ പ്രത്യേകത അറിയാമോ? അന്ന് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് അറിയാമോ? ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു സ്വർഗത്തിലെ കൂടാരത്തിന്റെ നിഴലാണ് ഭൂമിയിലെ കൂടാരം. ഭൂമിയിലെ കൂടാരം ദൈവം നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ അതും വ്യക്തമായിട്ട് സ്വർഗത്തിൽ കാണിച്ചു തന്നതിന്റെ അതേ നിഴലിലാണ് മോശ അതുണ്ടാക്കിയത്. അതുണ്ടാക്കുന്നതിനെ പറ്റി പുറപ്പാണ്ട പുസ്തകം അതിന് 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 25:1-8-9 അവിടെ പറയണം, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം.
അവിടെ
ഇങ്ങനെ എബ്രായലേഖന കർത്താവ് ചുമ്മാ പറയുകയായിരുന്നില്ല, പഴയ നിമിത്തം തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞു തരുന്ന പോലെ ചെയ്യണമെന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒറിജിനൽ അവിടെ കാണിക്കും, അതിന്റെ മാതൃകയിൽ തന്നെ നീതി ചെയ്യണമെന്നുള്ളത്. എന്നിട്ടാണ് ഈ കൂടാരം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് വിശദീകരിച്ച് പറയുന്നത്. ആ കൂടാരം എങ്ങനെ ഉണ്ടാക്കണം എന്ന് വിശദീകരിച്ച് പറയുമ്പോൾ അതിന്റെ എല്ലാ വിശദീകരണത്തിലേക്കും പോകാനായിട്ട് എനിക്ക് സമയമില്ല. അതിന് 26-ാമത്തെ അധ്യായത്തിന്റെ 31, 32, 33, 34 വാക്യങ്ങൾ വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കൂടാരത്തിന്റെ എല്ലാ ഭാഗങ്ങളെ പറ്റി വിശദീകരിച്ചിട്ട് അതിന്റെ തിരശ്ശീലയെ പറ്റി പറയാം. ആ തിരശ്ശീല ഇങ്ങനെ തന്നെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കണമെന്ന് പറയാം. എന്നിട്ട് അതിന്റെ 33-34 വാക്യങ്ങൾ,
കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവച്ചു വയ്ക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന് മീതെ കൃപാസനം വയ്ക്കണം.
അവർ പറയാണ് കൃപാസനം അതിവിശുദ്ധ സ്ഥലത്ത് വയ്ക്കണം. ഈ കൃപാസനത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നത്. അതുകൊണ്ട് ദൈവം വസിക്കുന്ന സ്ഥലം, ആ ദൈവം വസിക്കുന്ന സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. ഈ കറഞ്ഞതെല്ലാം തന്നെ സ്വർഗത്തിലുള്ള മാതൃക പ്രകാരം ഭൂമിയിൽ അതിന്റെ നിഴൽ ഉണ്ടാക്കുക. ഇനി മഹാപാപ പരിഹാര ദിനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, മഹാപാപ പരിഹാര ദിനത്തിൽ മാത്രമേ മഹാപുരോഹിതന് തന്റെ പാപങ്ങൾക്ക് വേണ്ടിയും ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി രക്തവും കൊണ്ട് ഈ തിരശ്ശീല കടന്ന് അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുകയും ഈ കൃപാസനത്തിൽ ആ രക്തം അർപ്പിക്കുകയും ചെയ്യാനായിട്ട് കഴിയും. ആ കൃപാസനത്തിൽ ഈ ആട്ടുകൊറ്റന്റെ രക്തം അർപ്പിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പാപപരിഹാരം കംപ്ലീറ്റ് ആകുന്നത്. അതാണ് മഹാപാപപരിഹാരത്തിന്റെ ദിവസത്തിന്റെ പ്രത്യേകത. ഇതാണ് ഇതിന്റെ നിഴൽ. അതെന്തുകൊണ്ടാണ് ഇതിന്റെ, എന്താണ് ഇതിന്റെ റിയലിയുള്ള ആപ്ലിക്കേഷൻ? ഇതിന്റെ വിശദീകരണം മഹാപാപപരിഹാര ദിനത്തിന്റെ ദിനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു വിശദീകരണം മുമ്പോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. അതിന്റെ എല്ലാ വാക്യങ്ങളിലേക്ക് പോകാനായിട്ട് സമയമില്ല. അതിന്റെ ഏഴാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള മൂന്ന് വാക്യങ്ങൾ വായിക്കും. ലേവ്യ പുസ്തകം അതിന്റെ 16:7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. ഈ ലേവ്യ പുസ്തകം 16 അധ്യായമൊക്കെ വായിച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒരുപാട് വിശദീകരിക്കാതെ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചുരുക്കി പറയാം. അവിടെ വിശദീകരണങ്ങൾ പറയുന്നുണ്ട്, കാളയെ യാഗമർപ്പിക്കാനായിട്ട് അഹരോന്റെയും കുടുംബത്തിന്റെയും പാപത്തിന് വേണ്ടിയിട്ട് കാളയെ അർപ്പിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് ആട്ടുകൊറ്റന്മാരെ
അവൻ രണ്ട് ആട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം.
അവൻ രണ്ട് ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവരണം, അത് കൊണ്ടുവന്നിട്ട് യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. എന്നിട്ട്
പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്നൊരു ചീട്ടും അസേലിന് എന്ന് മറ്റൊരു ചീട്ടും,
അസസേലിന് എന്നൊരു മറ്റൊരു ചീട്ടും,
മറ്റൊരു ചീട്ടും, ഇങ്ങനെ രണ്ട് കോലാട്ടുപൊറ്റനും ചീട്ടിടേണം. യഹോവയ്ക്കുള്ള ചീട്ടു വീണ കോലാട്ടുപൊറ്റനെ അവരും കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസേലിന് ചീട്ടു വീണ കോലാട്ടുപൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ
ഓക്കെ. എന്നാൽ രണ്ട് ആട്ടുകൊറ്റന്മാരുണ്ട്, അതിന് രണ്ടിന്റെയും ഫംഗ്ഷൻ വരെയാണ്. ഒരെണ്ണം യാഗം അർപ്പിക്കാൻ വേണ്ടിയിട്ടും മരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഒരെണ്ണം ജീവിച്ചിരിക്കുന്ന ആളാണ്. എന്നാൽ ഈ രണ്ടുണ്ട്. ഈ അസസേൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം എന്താ ഈ ആള് അസസേൽ എന്നുള്ള വിളിക്കട്ടത്തിലേക്ക്, ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പം വായിക്കുന്നത്. അസസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേപ്പ് ഗോട്ട് എന്നാണ് ഇംഗ്ലീഷിലായിട്ട് ട്രാൻസ്ലേഷൻ. അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാതെ വന്നിരിക്കുന്ന ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ സ്കേപ്പ് ഗോട്ട് അല്ലെങ്കിൽ ബലിമൃഗം എന്ന് പറയാൻ കഴിയത്തില്ല, പാപങ്ങളെ വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്ന ആട് എന്നുള്ള അർത്ഥത്തിലാണ് അസസേലിന്റെ ആടെന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റേത് ഹോമയാഗമായിട്ട് പാപയാഗമായിട്ട് അർപ്പിക്കാനുള്ള ആട്. ഞാൻ ആ പാപയാഗമായിട്ട് അർപ്പിക്കാനുള്ള ആടിനെ പറ്റി പറയാം. അതിനു മുമ്പ് ഈ അസസേലിന്റെ ആട് അല്ലെങ്കിൽ സ്കേപ്പ് ഗോട്ടിനെ എന്തിനാണ് എന്നുള്ളത് താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ, സോറി 21 മുതലുള്ള വാക്യം, 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിന്റെ യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിഞ്ഞ ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ട് കെട്ടിനെ കൊണ്ടുവരണം. അന്നേരം ഒരെണ്ണം മരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒരെണ്ണം ജീവനോടിരിക്കുന്ന. ഇനി ആ ജീവനോടിരിക്കുന്ന ആ കോലാട്ട് കെട്ടിന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 21 മുതലുള്ള താഴെയുള്ള വാക്യം,
ജീവനോടിരിക്കുന്ന കോലാട്ട് കൊച്ചിന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ട് കൊച്ചിന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ട് കൊച്ചൻ അവരുടെ കുറ്റങ്ങളെയൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അവൻ കോലാട്ട് കൊച്ചനെ മരുഭൂമിയിൽ വിടണം.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ കോലാട്ട് കൊച്ചന്റെ അല്ലെങ്കിൽ സ്കേപ്പ് ഗോട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇതിന്റെ മുകളിൽ അഹരോൻ കൈവച്ചിട്ട് തലയിൽ വെച്ചിട്ട് രണ്ട് കൈയും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങൾ, പറഞ്ഞ കുറ്റങ്ങൾ, റിബല്യൻ, ട്രാൻസ്ഗ്രഷൻ, എല്ലാ കാര്യങ്ങളും ഈ കോലാട്ടുകെട്ടിന്റെ തലയിൽ വെച്ചിട്ട് കോലാട്ടുകെട്ടിനെ നിയമിക്കപ്പെട്ട ഒരാളുടെ ഇടയിൽ കയ്യിൽ ഇവനെ മരുഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കും. കോലാട്ടുകെട്ടിന് അവരുടെ കുറ്റങ്ങളെയൊക്കെയും ശൂന്യപ്രദേശത്ത് ചുമന്നുകൊണ്ട് പോകണം. അവനങ്ങനെ കോലാട്ടുകൊറ്റൻ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് അലഞ്ഞ് പാപങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കും. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ഈ കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി മാത്രം, പാപം ഏറ്റെടുത്തുകൊണ്ട് മാത്രം മരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള റിജക്ഷൻ, നിന്ന, പരിഹാസം, ഒറ്റപ്പെടൽ ഇതൊന്നും ഏൽക്കേണ്ട കാര്യമില്ലായിരുന്നു. യേശു ക്രിസ്തുവിനെ ഡയറക്റ്റിൽ ക്രൂശിൽ മരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ പറ്റി തുടർച്ചയായി പറയുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവചനം അതിന്റെ 53-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ യെശയ്യാവ് യേശു ക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പ്രവചിച്ചുകൊണ്ട് പറയുന്ന യെശയ്യാ പ്രവചനം
അവന്റെ മുമ്പാകെ അവൻ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല.
അടുത്ത വാക്യം പറയാണ്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചതിനുമായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചത്. രണ്ടിടത്തും പറഞ്ഞിരിക്കുകയാണ്, ഹി വാസ് ഡിസ്പൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് മൈ ഫ്രണ്ട്. യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നതാണ്, അവൻ നിന്ദിതനായിരുന്നു, അവൻ റിജക്റ്റഡ് ആയിരുന്നു, മനുഷ്യരാൽ റിജക്റ്റപ്പെട്ടു, ത്യജിക്കപ്പെട്ടവനും നിന്ദിക്കപ്പെട്ടവനുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹി വാസ് ഡിസ്പൈസ്ഡ് ആൻഡ് ഫോർസേക്കൺ മൈ വാൻ, എ മാൻ ഓഫ് സോറോസ് ആൻഡ് അക്വൈന്റഡ് വിത്ത് ഗ്രീഫ്. അവിടെ പറയുകയാണ്, അഗെയിൻ ഹി വാസ് ഡിസ്പൈസ്ഡ് ആൻഡ് വി ഡിഡ് നോട്ട് എസ്റ്റീം ഹിം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം എല്ലാവരും ഓരോരുത്തരുടെ തഴുക്ക് തിരിച്ചിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി, തന്നെത്താൻ താഴ്ത്തി, വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മരണത്തിനെ പറ്റി മാത്രമല്ല, യേശു ക്രിസ്തു സഹിച്ച പീഡനങ്ങളെ പറ്റിയാണ്, റിജക്ഷനെ പറ്റിയാണ്, നിന്ദയെ പറ്റിയാണ്, പരിഹാസത്തെ പറ്റിയാണ്, തുപ്പലിനെ പറ്റിയാണ്. ഇതൊക്കെ യേശു ക്രിസ്തു എന്തിന് സഹിച്ചു? എന്തിനാണ് സഹിച്ചത്? ഇത് പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തിയായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത് എന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണ്. മാത്രമല്ല, പാപത്തിന്റെ ശിക്ഷ മാത്രമല്ല, പാപത്തിന്റെ നിന്ദയും യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി വഹിച്ചു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ സ്കേപ്ഗോട്ട്, അസസേലിന്റെ ആട്, അല്ലെങ്കിൽ പാപങ്ങളെ ചുമത്തപ്പെട്ട് മരുഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആട് എന്ന് പറയുന്നത്, യേശു ക്രിസ്തു പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിലേക്ക് ഏകനായിട്ട് കയറി എന്നുള്ളതിന്റെ സിമ്പലാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കെന്താ ആപ്ലിക്കേഷൻ? എന്താണ് ഇതിന്റെ നമ്മളുടെ ആപ്ലിക്കേഷൻ? നമുക്കെങ്ങനെയാണ് ഇത് പ്രയോജനമായി തരുന്നത്? ഒന്ന്, നാം സഹിക്കേണ്ട പാപത്തിന്റെ നിന്ദകളും പരിഹാസങ്ങളും കർത്താവ് സഹിച്ചു, ശിക്ഷ മാത്രമല്ല. നമ്മൾക്കെങ്ങനെയാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളത് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 13 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ പറയുന്നത്, യേശു ക്രിസ്തു നിന്ന് സഹിച്ചു എന്നുള്ളതാണ് യെശയ്യാവിന്റെ 53 അധ്യായത്തിൽ പറയുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ 12-13 വാക്യങ്ങൾ പറയണം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവെച്ച് കഷ്ടമനുഭവിച്ചു, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ. എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ അറിയാമോ? യേശു ക്രിസ്തു നമ്മുടെ നിന്ന ചുമന്നു എങ്കിൽ, ദൈവം നമ്മുടെ അടുത്ത് പറയുന്നത് നാം അവന്റെ നിന്ന ചുമക്കണമെന്ന്, റിപ്രോച്ച് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട്, എന്തെന്നറിയാം, ഈ റിപ്രോച്ച് എന്നുള്ളത് സഹിക്കാൻ മനുഷ്യന് തയ്യാറല്ല. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവും, എന്നാൽ അവന്റെ നിന്ന സഹിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് മനുഷ്യർ കോംപ്രമൈസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ നിൽക്കാൻ തയ്യാറല്ലാത്തത്? എന്തുകൊണ്ടാണ് പാരമ്പര്യങ്ങൾ വിടാൻ ആൾക്കാർ തയ്യാറല്ലാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവവചന വിരുദ്ധമെന്ന് പറയുന്ന പാരമ്പര്യങ്ങൾ പോലും നമ്മൾ പലപ്പോഴും അതിന്റെ പുറകെ നമ്മൾ പോകുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നിന്ന സഹിക്കാൻ വയ്യ, റിജക്ഷൻ നമുക്ക് സഹിക്കാൻ, മനുഷ്യരുടെ നിന്ന എന്നുള്ളത് നമുക്ക് സഹിക്കാൻ വയ്യ. നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കണം, നമ്മുടെ വീട്ടുകാരെ പ്രസാദിപ്പിക്കണം, നാട്ടുകാരെ പ്രസാദിപ്പിക്കണം. എന്തുകൊണ്ട് പാരമ്പര്യങ്ങൾക്കെതിരെ ദൈവദാസന്മാർ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവവചനം സംസാരിക്കുന്നവർ ട്രൂത്ത്, സത്യം പൂർണ്ണമായിട്ടും സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് കോംപ്രമൈസേഴ്സ് ആവുന്നു? എന്തുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പോകുന്നു? കാരണം ഇത്രയേ ഉള്ളൂ, മനുഷ്യരുടെ നിന്ന് സഹിക്കാൻ വയ്യ, ആർക്കും സഹിക്കാൻ വയ്യ. സത്യം പ്രസംഗിക്കപ്പെടുമ്പോൾ നമ്മൾ റിജക്റ്റഡ് ആവും, നിന്ദിക്കപ്പെടും. കർത്താവ് പറയണം, അവൻ വരണ്ട നിലത്ത് നിന്ന് വേർപുളയ്ക്കുന്നത് പോലെ ദൈവത്തിന് മുമ്പാകും. ദൈവത്തിന് മുമ്പാകെ മാത്രം നിന്നുകൊണ്ട് ഒരാൾക്ക് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവൻ റിജക്ട് ചെയ്യപ്പെടും, നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടും, പക്ഷേ ദൈവമാണ് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഏകനായി നിന്ന ചുമന്നു, മരുഭൂമിയിലേക്ക് നിന്നയും ചുമന്നു കൊണ്ടുപോയ ആടിനെ പോലെ കർത്താവ് നിന്ന ചുമന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെടുന്ന ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് പയ്യൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അവരവിടെ ഒറ്റ കണ്ടീഷനെ സ്നാനപ്പെടുത്താനായിട്ട് വന്ന ദൈവദാസനടുത്ത് പറഞ്ഞുള്ളൂ, ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ്. പക്ഷേ എന്റെ വീടെന്ന് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരെ ഒരു വലിയ കുടുംബമാണ്, കാത്തലിക് ഫാമിലിയാണ്. അവിടെ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ്. പക്ഷെ വീട്ടിൽ ഞാൻ ഇപ്പോൾ പറയാൻ തയ്യാറല്ല, ഞാൻ ഇവിടെ സ്നാനപ്പെട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വരാം. ഈ ദേവദാസൻ പറഞ്ഞ ആ സഹോദരത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, യേശു ക്രിസ്തു മരിച്ചത് രഹസ്യമായിട്ടായിരുന്നില്ല. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി നിന്ന് സഹിച്ചുകൊണ്ട് വസ്ത്രമില്ലാതെ പരസ്യമായി നിന്ന് സമ്മതിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചെങ്കിൽ നീ അവനെ ജലത്തിൽ സാക്ഷീകരിക്കുന്ന ആ കാര്യം രഹസ്യമായിട്ട് ചെയ്യണമെങ്കിൽ നീ ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്താണെന്നറിയാമോ, ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമുക്ക് നിന്ന് സഹിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. കാര്യം എന്താണെന്നറിയാമോ, യേശു ക്രിസ്തുവിന്റെ നിന്ന സഹിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാളയത്തിന് പുറത്ത് പോകാനാണ് എന്ന് പറഞ്ഞാൽ, ഇത്തരം കൂട്ടായ്മയും ഇല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേഷനും ഒക്കെ നമ്മൾ ചിലപ്പം വിടേണ്ടി വരും. പാളയത്തിന് പുറത്ത് നിന്ന് സഹിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവം ആ വ്യക്തിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. അതാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ആകയാൽ ദേർഫോർ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അതുതന്നെ ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തു പാപയാഗമായി എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ, കാരണം എന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമതൊരു ശുശ്രൂഷയുണ്ട്. യേശു ക്രിസ്തു നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തുപോയി, മരുഭൂമിയിൽ ഏകനായി അവൻ നിന്ന ചുമന്നു. അതാണ് ഞാനതിൽ പറയാൻ വന്നത്. രണ്ട് ആടുകളുടെ കാര്യമുണ്ട് പഴയ നിയമത്തിലെ ആ ലേവ്യ പുസ്തകത്തിൽ. ഒരു ആട് നിന്ന് ചുമന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്ന അസസേലിനുള്ള ആട്, ഇല്ലെങ്കിൽ സ്കേപ്പ് ഗോട്ട് ആണ് എങ്കിൽ അടുത്ത ആടാണ് യഥാർത്ഥത്തിൽ പാപയാഗമാകുന്ന ആട്. അതാണ് നമ്മൾ ലേവ്യ പുസ്തകം 16 അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. 20 മുതലുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ആടിനെ പറ്റി പറയുന്നതാണെങ്കിൽ 11 മുതലുള്ള വാക്യങ്ങൾ ഈ കാര്യമാണ് പറയുന്നത്.
പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അറിയണം.
മുഴുവൻ വായിക്കണമെന്നില്ല, ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 14 വാക്യത്തിൽ പറയാണ്, അവൻ കാളയുടെ രക്തം എടുത്തുകൊണ്ട് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. ഈ കൃപാസനം എവിടാണ്? കൃപാസനം അതിവിശുദ്ധ സ്ഥലത്തിന്റെ അകത്താണ്. അവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇവന് കടക്കാൻ, അഹരോന് കടക്കാൻ അനുവാദമുണ്ട്. അവിടെ പറയാണ്, അവൻ തന്റെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിൽ 7 പ്രാവശ്യം നൽകി. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം ചെയ്തതുപോലെ തന്നെ ഇതിന്റെ രക്തം കൊണ്ടും അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം. ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കണം. അവരുടെയിൽ അവരുടെ അശുദ്ധിയുടെ നടുവിലിരിക്കുന്ന സമാഗമ കൂടാരത്തിലും അവൻ അങ്ങനെ ചെയ്യണം. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഇല്ലെങ്കിൽ ആദ്യത്തെ ആടിനെ, ആദ്യത്തെ ആട് മരിക്കുന്ന ആടാണ്. ആ ആടിനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ആ ആടിനെ അറുത്താൽ മാത്രം പോരാ, അതിന്റെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുകയും ആ കൃപാസനത്തിൽ ആ ബ്ലഡ് പാപപരിഹാരമായിട്ട് ഒഴിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരമുണ്ടാവും. ഇതെങ്ങനെയാണ് നമുക്ക് അപ്പോഴേക്ക് വിടാം, പുതിയ നിയമത്തിലേക്ക് വരാം. അതിന്റെ റിയാലിറ്റി എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ ആദ്യം വായിക്കാം. എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ പ്രത്യേകത ഈ പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിലെ ഈ കാര്യങ്ങളുടെ തന്നെ ഒരു റിയാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് പറയാണ്. ഭൗമിക പഴയ കൂടാരങ്ങൾ, ആദ്യ നിയമത്തെ ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ, കൂടാരങ്ങൾ, വിശുദ്ധ മന്ദിരം, അതിവിശുദ്ധ മന്ദിരം, അതിന്റെ നടുക്കുള്ള തിരശീല, അതിന്റെ 8 വാക്യത്തിൽ പറയാണ് മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തുറന്നിട്ടില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 11 അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്തെ പറ്റി പറയാണ്.
കൈപ്പണിയല്ലാത്തതായി എന്നുവച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊട്ടന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്ത രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു.
അവിടെ പറയുന്ന ആ വാക്യം യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത്? യേശു ക്രിസ്തുവിന്റെ മരണം എന്നത് ഗോൽഗോഥ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരണം മാത്രമായിരുന്നു. ആ മരണം അവിടെ നടക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് വേറൊരു സംഭവം നടക്കുന്നതാണ് ഇവിടെ എബ്രായലേഖന കർത്താവ് പറയുന്നത്. എന്താണ് നടക്കുന്നറിയാമോ? യേശു ക്രിസ്തു ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. ഏതാണ് ആ കൂടാരം? ഏത് കൂടാരത്തിന്റെ കാര്യം പറയുന്നത്? ഇതിനെപ്പറ്റി പറഞ്ഞു സമാഗമന കൂടാരം ആണോ? സമാഗമന കൂടാരം അല്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ വേറൊരു കൂടാരത്തിൽ കൂടി സ്വർഗത്തിലേക്ക് യേശു ക്രിസ്തു കടന്നതിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് വേണമെങ്കിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. 24-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവോ അവിടെ പറയാണ് ക്രിസ്തുവോ വാസ്തവമായതിന്റെ ഒറിജിനലിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിലേക്കോ ഭൗതിക ദേവാലയത്തിലേക്കോ അല്ല കടന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകത്തിലേക്ക് എത്ര കടന്നത്? ഞാൻ അന്നേരം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം നടക്കുമ്പോൾ അതൊരു ചരിത്ര സംഭവം മാത്രമല്ല, അത് ഗോൽഗോഥായിൽ നടന്നൊരു സംഭവം മാത്രമല്ല, യേശു ക്രിസ്തു മരിച്ചു ക്രൂശിൽ മരിക്കുമ്പോൾ താൻ തന്റെ രക്തവുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുകയാണ്. യേശു ക്രിസ്തു മഹാപുരോഹിത ശുശ്രൂഷ അവിടെയാണ് തുടങ്ങുന്നത്. എന്റെ വിശദീകരണത്തിലേക്ക് പോകാനിരിക്കുന്ന സമയമില്ല. യേശു ക്രിസ്തുവിന്റെ രക്തവുമായി, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു എന്നേക്കുമുള്ള വീട്ടിൽ. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്, അവർ ഒരിക്കലായിട്ടാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചത്. ആ ഒരിക്കലായിട്ടുള്ള വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൽ കൂടി അവൻ എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പാണ് സാധിച്ചത്. യേശു ക്രിസ്തു ആദ്യമായിട്ട്, ഇല്ലെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യനെ വന്നതിന് ശേഷം യേശു ക്രിസ്തു ആദ്യമായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുക. ആദ്യമായിട്ട് യേശു ക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കുന്നത് സ്വന്തം രക്തവുമായിട്ടാണ്. ആ രക്തവുമായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കുകയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുകയും തന്റെ രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിക്കുകയും ചെയ്തു. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 14-ാമത്തെ വാക്യം എബ്രായലേഖനം 9:14. പഴയ നിയമത്തിലെ യാഗങ്ങളുടെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത 14, നിത്യാത്മാവ് ബൈ എക്സ്റ്റേണൽ സ്പിരിറ്റ്, ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്നുണ്ട്, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന്, യേശു ക്രിസ്തുവിന്റെ മരണം നടന്നത് ഈ ക്രിയേറ്റഡ് വേൾഡിലല്ല. ഈ ക്രിയേറ്റഡ് വേൾഡ്, അതാണ് സൃഷ്ടി, ഈ ഭൂമിയിൽ ഉള്ള സൃഷ്ടിയിലുള്ള ഒരു വിശുദ്ധ മന്ദിരത്തിലല്ല. ഈ ക്രിയേറ്റഡ് വേൾഡിലാണ് ടൈം സ്പേസ് എല്ലാം ഉള്ളത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണം നടക്കുമ്പോൾ അത് ഭൂമിയിൽ മരണം നടക്കുന്നുവെങ്കിലും തന്റെ രക്തം താൻ അർപ്പിക്കുന്നത് നിത്യതയിലാണ്, എറ്റേണിറ്റിയിലാണ്, ഹെവനിലാണ്, സ്വർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർഗം, വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് ഈ കാലങ്ങളും സമയങ്ങൾക്കും എല്ലാം അതീതമാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, നിത്യാത്മാവ് ബൈ എറ്റേണൽ സ്പിരിറ്റ് ദ എറ്റേണൽ സൺ ഓഫേർഡ് ഹിസ് എറ്റേണൽ സാക്രിഫൈസ് ആൻഡ് ഒബ്ടെയിൻഡ് എ എറ്റേണൽ റിഡംപ്ഷൻ. ഇവരെല്ലാം എറ്റേണൽ എന്നുള്ള വാക്ക് പറയുന്നതിന്റെ കാര്യം, യേശു ക്രിസ്തു നിത്യാത്മാവിലാണ് തന്റെ ജീവനെ അർപ്പിച്ചത്. അവൻ ദൈവത്തിന് നിത്യ പുത്രനായിരുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ നിയമിക്കപ്പെട്ട പുത്രനായിരുന്നു. അവൻ തന്റെ നിത്യ രക്തം അർപ്പിക്കുന്നത്, തന്റെ നിത്യജീവൻ അർപ്പിക്കുന്നത് നിത്യതയിലാണ്, ആ എറ്റേണിറ്റിയിലാണ്. ആ എറ്റേണിറ്റിയിൽ നടന്ന യാഗമായതുകൊണ്ട് അത് കാലങ്ങളും സമയങ്ങളെയും എല്ലാം അതിജീവിക്കുന്നു. അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ യേശു ക്രിസ്തു പാപമില്ലാത്ത യാഗമായതുകൊണ്ട് മാത്രമല്ല. യേശു ക്രിസ്തുവിന്റെ രക്തം വിശുദ്ധ മന്ദിരത്തിൽ, സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ പാപത്തിന്റെ പരിഹാരമായിട്ട് അർപ്പിക്കപ്പെടുമ്പോൾ, അതുകൊണ്ടാണ് എല്ലാ കാലത്തുമുള്ള വ്യക്തികൾക്ക്, ആബേൽ മുതൽ ഇന്നും ഇനി വരാൻ പോകുന്നവർക്കും, ബൈ ഫെയ്ത്ത് റിഡംപ്ഷൻ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ തെറ്റാണെന്ന് പറയാനുള്ള കാര്യം. ഈ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ഇതിനെല്ലാം ബാധിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ മരണം ലിമിറ്റഡ് അല്ലാത്തതും, അത് ബൈ ഫെയ്ത്ത് മാത്രം ഒരു വ്യക്തിക്ക് റിസീവ് ആകാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന് മരണം നടന്നത് ഭൂമിയിലായിരുന്നുവെങ്കിലും തന്റെ യാഗത്തിന്റെ റിയൽ യാഗം നടക്കുന്നത് സ്വർഗത്തിൽ വിശുദ്ധ മന്ദിരത്തിലാണ്. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യ ജീവൻ ലഭിക്കുകയാണ്. അതാണ് അതിന് 25-ആമത്തെ വാക്യം, 24, 25, 26 വാക്യങ്ങൾ.
ക്രിസ്തു വാസവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്.
അവിടെ പറയുകയാണ് ക്രിസ്തു വാസവമായതിന്റെ മൂൽ പറയാണ് സ്വർഗീയമായവയുടെ പ്രതിബിംബങ്ങളെ, സ്വർഗീയമായ ആ വിശുദ്ധ മന്ദിരത്തിന്റെ പ്രതിബിംബമായ ഭൂമിയിലെ വിശുദ്ധ മന്ദിരത്തിലെ കാര്യങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് പ്രതിബിംബമായ ആഗങ്ങൾ മതിയായിരുന്നു. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ സ്വർഗീയമായവയുള്ള പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധീകരിക്കുന്ന ആവശ്യമെങ്കിൽ സ്വർഗീയമായതിൽ, സ്വർഗത്തിൽ റിയൽ സാക്രിഫൈസ് കടന്നു നോക്കുന്നത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെ താൻ കൂടെ കൂടെ അർപ്പിക്കേണ്ടതല്ല. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ മരണം റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ടതായി വരാത്തത്? എന്തുകൊണ്ടാണ് ഒരിക്കലായിട്ട് ഏകയാഗത്താൽ അവനെ എല്ലാവരെയും വിശുദ്ധീകരിക്കാൻ കഴിയുന്നത്? പഴയ നിയമത്തിൽ ആണ്ടുതോറും മഹാപുരോഹിതന് വിശുദ്ധ മന്ദിരത്തിലേക്ക് ആടുകളുടെ രക്തവുമായിട്ട് കടക്കേണ്ടി വരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരിക്കലായിട്ടുള്ള മഹാപുരോഹിത ശുശ്രൂഷയിൽ യേശുക്രിസ്തു മഹാപുരോഹിതനായി ആദ്യമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തന്റെ രക്തം കൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കുന്നു. അതിനുള്ള കാരണം എന്നുള്ളത് താൻ നിത്യാത്മാവിനാൽ തന്റെ നിത്യജീവൻ അർപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാകയാൽ അവൻ ലോകസ്ഥാപനം മുതൽ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ അല്ലെങ്കിൽ കാലസമ്പൂർണതയിൽ നിന്നാണ് റിയൽ അതിന്റെ അർത്ഥം, അതിന്റെ കൺസ്യൂമേഷൻ ഓഫ് ദ ഏജസ്, അതിന്റെ കാലത്തിന്റെ സമ്പൂർണതയിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതിനാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയെങ്കിൽ വരെ ഉള്ള എല്ലാ വ്യക്തികളിലും, അതുകൊണ്ടാണ് അനേകരുടെ പാപങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അസംഖ്യം ആളുകളുടെ പാപങ്ങളാണ്, അതാണ് എല്ലാവരുടെ ലോകത്തിന്റെ പാപങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിൽ ലോകസ്ഥാപനം മുതൽ കർത്താവിന് രണ്ടാം വരവ് വരെയുള്ള എല്ലാ വ്യക്തികളുടെയും പാപത്തിന്റെ പരിഹാരമായിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് ചൊരിഞ്ഞതിനാൽ അത് കാലങ്ങളെയും ദേശങ്ങളെയും സമയങ്ങളെയും എല്ലാം അതിജീവിക്കുന്നു. അതുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഒരുവന് ഉറപ്പായിട്ട് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന് മാത്രം, അവൻ വിശ്വസിക്കുന്നവന്. അതുകൊണ്ടാണ് കർത്താവ് അത്ര ഉറപ്പായിട്ട്, അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് എണ്ണിക്കൂടാത്തതായി ഒരു മഹാപുരുഷാരം വെള്ളനിലേക്ക് തിരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും നിൽക്കുന്നത് മധ്യേ നിൽക്കുന്നത് ഞാൻ കണ്ടു. കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവരെ പറ്റി പറയാണ്, അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി പൊടിപ്പാക്കി. എന്നാലും ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ യാഗങ്ങളുടെ, പഴയ നിയമ പ്രവചനങ്ങളുടെ എല്ലാ പൂർത്തീകരണമായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. യേശു ക്രിസ്തുവിന്റെ മരണം ലിമിറ്റഡ് അറ്റോൺമെന്റ് ആയിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം കാലത്തിൽ സമയത്തിൽ ഏതോ ഒരു സ്ഥലത്ത് നടന്ന ഒരു വിശുദ്ധനായ മനുഷ്യന്റെ മരണമായിരുന്നില്ല. അത് നിത്യനായ ദൈവപുത്രന്റെ നിത്യാത്മാവിനാലുള്ള നിത്യയാഗം നിത്യതയിൽ നടന്നതായതുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഒരുവന് നിത്യജീവനുണ്ട്. ഒരിക്കലായിട്ടുള്ള മരണത്തിൽ കൂടി ഒരു മനുഷ്യനുള്ള ഒരിക്കലുള്ള മരണവും അവന്റെ ന്യായവിധിയും മനുഷ്യൻ നിയമിച്ചിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ കൂടി അതിൽ കൂടി കർത്താവിനെ നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം അതിനുള്ള അവസരം ഉണ്ടാക്കി. ഈ കാര്യങ്ങളാണ് നമ്മൾ ലേവ്യ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിയാലിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത് വെച്ചേക്കും.